Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Manatrishakaleshu, Mundakalangalilam. Pakshe, എന്തിനു പിന്നെ നിഷേധിക്കുന്നു? ജഗത്ത് നാമരൂപാത്മകമായി വികാരരൂപത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സത്യം അവികാരിയാണ്, നിർഗുണമാണ്, നിരാകാരമാണ്, നിത്യശുദ്ധ മുക്തമാണ് എന്നെല്ലാം പറയും. ആ പറയുന്ന അതിൻ്റെ യഥാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള കേവല ഒരു ഉപായം എന്നുള്ളതിലേക്ക്. അത് കഴിഞ്ഞാൽ നിഷേധത്തിന് സത്യമല്ല, അതിനെ പറയുന്നു വിചാരരീതി പ്രക്രിയ, അത് സത്യമല്ല. ഇത് മിഥ്യ എന്ന് പറയുന്നതന്നെ സത്യം. സത്യം അതിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നു, നിഷേധത്തെ ആശ്രയിച്ചല്ല സത്യം നിൽക്കുന്നു. അതുകൊണ്ട് നിഷേധിച്ചാലും നിഷേധിച്ചാലും മൂന്ന് കാലത്തിലും ഈ കാണുന്നതെല്ലാം എന്താണോ അവശിഷ്ടം അത് തന്നെയാണ് പറയുന്നു. തദ്വ്യതിരേഖീണ അഗ്രഹണ, ആ കാരണത്തിൽ നിന്ന് വേറിട്ടതിനെ ഗ്രഹിക്കാൻ കഴിയില്ല. നാമരൂപങ്ങൾ വേറിട്ടുണ്ടായിട്ട് വേണ്ടേ, എന്നാലേ നിഷേധിക്കാൻ പറ്റും. നാമരൂപങ്ങളെ എന്തുകൊണ്ട് വർത്തമാനകാലത്തിൽ നിഷേധിക്കാൻ പറ്റുന്നില്ല? ആ ശരി, സുഷുപ്തിയിൽ നിഷേധിക്കാം, പ്രളയത്തിൽ നിഷേധിക്കാം, അവിടെയില്ല. പക്ഷെ ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ ഇതിനെങ്ങനെ നിഷേധിക്കും? പറയുന്നു, നിലനിൽക്കുമ്പോൾ അവിശിഷ്ടം തദ്വ്യതിരേഖീണ അഗ്രഹണ, ഇതിങ്ങനെ നിലനിൽക്കുമ്പോഴും അത് തന്നെയാണ്. നിങ്ങൾ നിഷേധിച്ചാലും ശരി, നിഷേധിച്ചില്ലെങ്കിൽ ശരി, നിഷേധം സ്വന്തം ബുദ്ധിയുണ്ടാണ്, അതറിയാവുന്നവർ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു അറിവ് ബുദ്ധിയിലില്ലാത്തവർക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്താ നിഷേധിക്കാത്തവരെ സംബന്ധിച്ചത് ബ്രഹ്മമല്ലേ? നിഷേധിച്ചാലും നിഷേധിച്ചില്ലെങ്കിൽ ഇതാ ബ്രഹ്മം തന്നെ. നിഷേധിക്കുന്നവരെ നമ്മൾ പറയുന്നു എന്താണ് തത്വജ്ഞൻ എന്ന് പറയുന്നു, നിഷേധിക്കാത്തവരെ പറയും അജ്ഞൻ എന്ന് പറയുന്നു. ഈ വ്യത്യാസം രണ്ടുപേരും എന്താണ് ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മസ്ഥിതി അവന്റെ തത്വജ്ഞാനത്തെയോ അജ്ഞാനത്തെയോ ഒന്നും ആശ്രയിച്ചല്ല സ്വരൂപസ്ഥിതി. തദ്വ്യതിരേഖീണ അഗ്രഹണ, അതിൽ നിന്ന് വേറിട്ട് ഈ നാമരൂപങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് തന്നെ. അതുകൊണ്ടിവിടെ വ്യക്തമായി പറയുന്നു, അതഹ തദേവ ഇദം ജഗത്. അതഹ അതുകൊണ്ട് തദേവ ഏത് ആ ബ്രഹ്മം തന്നെയാണ് ഇതം ജഗത്. പ്രശ്നമായി പറഞ്ഞിരിക്കുന്നു, ഈ ജഗത്ത് ആ ബ്രഹ്മം തന്നെയാണോ? പറയാം, ഇത് നോക്കണം. അദ്വൈതത്തിന്റെ ഈ രണ്ട് കാഴ്ചപ്പാടും മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ട്. ജഗത്തിനെ നിഷേധിക്കുന്ന നാമരൂപങ്ങളല്ല എന്ന് പറയും ഇവിടെ തന്നെ. ഇവിടെ എന്താണ് പറയുന്നത്? തദേവ ഇദം ജഗത്, ആ ബ്രഹ്മം തന്നെ ഈ ജഗത്ത്. മറ്റു സ്ഥലത്ത് പറയുന്ന എന്താണ്? നേതി നേതി ഇതല്ല ബ്രഹ്മ, ഇതല്ല. ഇത് രണ്ടും ഒരു ശാസ്ത്രത്തിലാണ് പറയുന്നത്. ഒന്ന് മാത്രം മനസ്സിലാക്കി ആശയക്കുഴപ്പമുണ്ട്. അദ്വൈതത്തെ സംബന്ധിച്ചുള്ള അപൂർണമായ കാഴ്ചപ്പാടായിരിക്കും. ഇതും അദ്വൈതമാണെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാനാ പ്രയാസം. നമ്മളെന്താണ് ധരിച്ചിരിക്കുന്ന നേതി നേതി ഇതം ന ഇതം ന ഇതല്ല ബ്രഹ്മ, ഇതല്ല. നാമരൂപങ്ങളെ നിഷേധിക്കുന്നു, ആകാശാദി പഞ്ചഭൂതങ്ങളെ നിഷേധിക്കുന്നു. പിന്നെ പറയുന്നത് എന്താണ്? പഞ്ചകോശ വിവേകം, ജന്മമയ കോശമല്ല, പ്രാണമയ കോശമല്ല, അങ്ങനെ നിഷേധിക്കുന്നു. പഞ്ചഭൂതങ്ങളെ നിഷേധിക്കുന്നു, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ നിഷേധിക്കുന്നു, ശരീരം മനസ്സ് ഇന്ദ്രിയം എല്ലാത്തിനെയും നിഷേധിച്ചിട്ട് പറയുന്ന എന്താണോ ശേഷിക്കുന്നത്, ബാധ അവധി, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് ഒരു വിചാര രീതി മാത്രം. അത് മാത്രമല്ല അദ്വൈതം. ഈ പറയുന്ന അദ്വൈതമാണ് എന്താണ്? തദൈവ ഇതം ജഗത്, അത് തന്നെയാണ് ഈ ജഗത്ത്. അപ്പൊ ഇവിടെ നിഷേധിക്കാൻ പറ്റും, ബ്രഹ്മമാണ് ഈ ജഗത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മമാണ് ഈ കാണുന്ന ജഗത്ത്. അപ്പൊ ജഗത്തിനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ബ്രഹ്മമാണ് ജഗത്തെങ്കിൽ നേതി നേതി എന്നെങ്ങനെ നിഷേധിക്കാൻ പറ്റും? പിന്നെ നിഷേധിക്കുന്നത് അങ്ങനെ. അപ്പൊ നിഷേധത്തിനെന്താ പ്രസക്തി? താല്പര്യം ഇത്രയേ ഉള്ളൂ, ബ്രഹ്മമല്ല ജഗത്ത് എന്നുള്ള തോന്നൽ തന്നെയാണ് നിഷേധിക്കുന്നത്. നേതി നേതി അങ്ങനെ ഒരാൾക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നും എങ്ങനെ? മണ്ണല്ല മൺപാത്രം എന്നൊരാൾക്ക് തോന്നിയാൽ നിഷേധിച്ചല്ലേ പറ്റും. സ്വർണമല്ല ആഭരണങ്ങൾ എന്ന് തോന്നിയാൽ അതാണ് സാധാരണ ജീവന്റെ അനുഭവം. വാസ്തവത്തിൽ അതാണ്, പക്ഷെ എന്തോ വേറിട്ട് തോന്നുന്നു. ഇത് വേറെ, ഞാൻ വേറെ, നീ വേറെ, ശരീരം വേറെ, നാമരൂപങ്ങൾ വേറെ, ഈ ഭേദബുദ്ധി നിലനിൽക്കും. ആ ഭേദബുദ്ധിയെ അവിടെ എന്താ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്? അത് പാത്രം മണ്ണ് തന്നെ, മണ്ണ് തന്നെയാണ് ഈ മൺപാത്രം, സ്വർണം തന്നെയാണ് സ്വർണ്ണാഭരണം. അത് തത്വമാണ്, വാസ്തവമാണ്, ശരിയാണെങ്കിലും എങ്ങനെയോ ഭ്രമിച്ചു പോകുന്നു. ഭ്രമിക്കുന്ന എങ്ങനെ? തത്വത്തെ വിസ്മരിച്ചു പോകുന്നു. ഇത് മണ്ണാണ്, സ്വർണമാണ്, അത് വിസ്മരിച്ചിട്ട് മറ്റെന്തൊക്കെ ആയിട്ട് കാണുന്നു, നാമരൂപാത്മകമായി കാണുന്നു. അതുപോലെ ശബ്ദസ്പർശരൂപരസാത്മകമായി കാണുന്നു, പ്രപഞ്ചാത്മകമായി കാണുന്നു. അവിടെ നിഷേധിക്കേണ്ടി വരുന്നു ഇതല്ല. മറിച്ചാണെങ്കിലോ, തദൈവ ഇതം ജഗത്, അത് തന്നെ ഈ ജഗത്ത്, ബ്രഹ്മം തന്നെയാണ് ഇതം ജഗത്ത്. അതുകൊണ്ട് അദ്വൈതത്തിലെ രണ്ടു പ്രക്രിയയും, നേതി നേതി എന്ന് പറയുന്നതും സർവം കല്ലിതം ബ്രഹ്മ എന്ന് പറയുന്നതും, രണ്ടും ശരിക്കും മനസ്സിലാക്കിയാലേ അത് അദ്വൈതമാകത്തുള്ളൂ. ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ പറയും എന്താണ്? ശങ്കരാചാര്യ പ്രപഞ്ചത്തേക്ക് നിഷേധിച്ചു, അതാണ് ഇവിടുത്തെ എല്ലാ തകരാറുകൾക്കും കാരണം എന്ന് പറയും. അത് ഒരു ഭാഗം മാത്രം മനസ്സിലാക്കുന്നുണ്ടാണ്, ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതാണ് തദൈവേദം ജഗത്, അത് തന്നെയാണ് ഈ ജഗത്ത്. യഥാചൈതം തഥാ ഏവ തദൈവ ഏകം അദ്വിതീയം. യഥാചൈതം തദൈവ ഈ കാണുന്ന ഈ കാണുന്ന ഈ ജഗത്ത് അത് തന്നെയാണ് ഏകമേവ അദ്വിതീയം. അത് തന്നെയാണ് ഏകമേവ അദ്വിതീയം എന്ന് പറയുന്നത്. ഇനി പറയും ഷഷ്ഠേ വിസ്തരേണ വക്ഷ്യാമ, ആറാം അധ്യായത്തിൽ വളരെ വിശദീകരിച്ച് പറയും രണ്ട് തരത്തിൽ. അതുകൊണ്ട് ഇത് ബ്രഹ്മമാണ്, ബ്രഹ്മം തന്നെ ഇത് എന്ന് പറയുന്നതിനൊന്നും അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യമില്ല. അദ്വൈതം തന്നെ ശങ്കരാചാര്യർ പറയാത്ത കാര്യമല്ല, ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. യസ്മാസ സർവം ഇതം ബ്രഹ്മ വീണ്ടും പറയും, കാണുന്നതെല്ലാം അത് ബ്രഹ്മം തന്നെയാണ്. ഇത് ബ്രഹ്മമാണെന്ന് വന്നാൽ പിന്നെ അവിടെ നിഷേധത്തിന് യാതൊരു പ്രസക്തി ഇല്ല. ഒന്നിനെയും നിഷേധിക്കാൻ, അത് മനസ്സിലായെങ്കിൽ പലതിനെയും നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് അതഹ ശാന്തു രാഗദ്വേഷാദി ദോഷരഹിത സംയത സൻ യത്തത്സർവം ബ്രഹ്മ തദ്വക്ഷ്യമാണേർ ഗുണൈരുപാസീത. ബ്രഹ്മ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന ഭാഗമാണ്. പ്രകരണങ്ങളെല്ലാം ഉപാസനയാണ്. ഉപാസനയിൽ തന്നെ തത്വചിന്തയും വരാം. ഭാഷകാരൻ പറയുന്നു ഈ തത്വത്തെ എന്തുകൊണ്ട് പറയുന്നു? സർവമിതം ബ്രഹ്മ, ഈ ജഗത്ത് ബ്രഹ്മം തന്നെ. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം അതി വരും. അത് ഏകമാണ്, ശാന്തമാണ്, ഭേദരഹിതമാണ്. അതുകൊണ്ട് ശാന്ത ഉപാസീത ശാന്തനായി രാഗദ്വേഷാദി ദോഷരഹിതനായി ഉപാസിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ഉപാസിക്കുക. ഉപാസന ഏതോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അത് തത്വബോധത്തോടുകൂടി ആയിരിക്കണം. അത് മാത്രമല്ല, അത് ശാന്തനായിരിക്കണം. എന്താ ശാന്തി എന്ന് പറയുന്നത്? മനസ്സ് സ്വസ്ഥമായിരിക്കണം. ശാന്തമായ മനസ്സുകൊണ്ട്, സ്വസ്ഥമായ മനസ്സുകൊണ്ട് വേണം ഉപാസിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. അതല്ലെങ്കിൽ ധ്യാനമൊന്നും ശരിയാകത്തില്ല. നമ്മൾ ഗീതാ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അതെന്തിനാ, അതിന് ശാന്തിയുടെ ആവശ്യം എന്താണെന്നൊക്കെ അന്ന് പലരും സംശയം ചോദിച്ചു. അതെങ്ങനെ സംഭവിക്കും, ശാന്തി എങ്ങനെ ഉണ്ടാവും? ശാന്തി ഉണ്ടായാലേ പറ്റൂ, മനസ്സിന് സമാധാനം ഉണ്ടായാലേ പറ്റൂ. അത് അതാണ് അതിന് വരുന്ന വ്യത്യാസം. നമ്മളിന്നും മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനിക്കുന്നത്. അതാ ധ്യാനിച്ചാൽ സമാധാനം കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ശാന്തിയുള്ളവൻ ധ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് മുഖ്യം, എന്നാലേ ധ്യാനം ശരിയാവും. മനസ്സിന് ശാന്തിയില്ലാത്തവൻ ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വെറും മനസ്സിന്റെ ഒരു യുദ്ധമായിട്ട് മാത്രം അവശേഷിക്കും. മറിച്ച് ശാന്തമാണെങ്കിൽ മനസ്സിന് ശാന്തി എങ്ങനെ ഉണ്ടാവും? തത്വബോധം കൊണ്ടേ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ ശാന്തി ഉണ്ടാവത്തുള്ളൂ. എന്നാൽ വേറെ ശാന്തി ഉണ്ടാകാൻ വഴിയില്ല. തത്വബോധം കൊണ്ടെങ്ങനെ ശാന്തി ഉണ്ടാകുന്നു? ഏകത്വബോധം കൊണ്ട് രാഗദ്വേഷാദി ദോഷരീതി, അവിടെ രാഗദ്വേഷങ്ങളില്ലാതെയാണ്. ഇവിടെ ശാന്തി എന്ന് പറയുന്നത് ഈ രാഗദ്വേഷങ്ങളില്ലാതിരിക്കുന്ന, അല്ലാതെ താത്കാലികമായി ഉണ്ടാകുന്ന മനസ്സിന്റെ സന്തോഷം, അത് നമ്മൾ ശാന്തിയിൽ നിന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. നമ്മൾ പറയുന്നത് എന്താണോ, ധ്യാനിച്ചാൽ ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, അത് ശാന്തി സമാധാനമല്ല, അത് ഒരു താത്കാലികമായ ഒരു സന്തോഷം, സ്വസ്ഥത ഉണ്ടാവും. അത് ധ്യാനിക്കണമെന്നില്ല, എന്താണോ നമുക്ക് പ്രതികൂലമായിരിക്കുന്നത് അതിനെ ഒഴിവാക്കിയാൽ ശാന്തി ഉണ്ടാവും. ഓരോ ജീവനെ സംബന്ധിച്ചും ഓരോന്നിനും ഒരു പ്രതികൂലമായി കാണും. ആ പ്രതികൂലതകളെ ഒഴിവാക്കിയാൽ ശാന്തി. അങ്ങനെ പറയുന്നു, ചിലർക്ക് ജോലി അസ്വസ്ഥമാണ്, അപ്പോൾ ജോലി കുറച്ച് സമയം ചെയ്യാതിരുന്നെങ്കിൽ അസ്വസ്ഥമാണ്. അത്രേ ഉള്ളൂ. ഒരുപാട് പണിയെടുക്കുന്നവർക്ക് അവിടെ തന്നെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി ചെയ്യുമ്പോൾ അവർക്ക് മനസ്സ് അസ്വസ്ഥമാവും. നമ്മളെന്താ ചെയ്യുന്നത്? അവരെ പിടിച്ച് 5 മിനിറ്റ് ഒരു സ്ഥലത്തിരുത്തും, നിങ്ങളിവിടെ ഇരിക്കുക, ഒന്നും ചെയ്യണ്ട, മനസ്സ് ശാന്തമാവും. ഓ, സമാധി സുഖം പറയും, വളരെ സ്വസ്ഥ. ഇതെന്താണോ ധ്യാനമല്ല, പ്രതികൂലതയെ ഒഴിവാക്കി. അത്രയും എന്താണോ മനസ്സിനെ അസ്വസ്ഥമാക്കിയത് അത് ഒഴിവാക്കി. എന്തുകൊണ്ട് ഇവിടെ പറയുന്ന രാഗദ്വേഷാദി ദോഷരഹിതനൊന്നും ആവുന്നില്ല? ഒഴിവാൻ്റെ ഉള്ളിൽ രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ട്. രാഗദ്വേഷങ്ങളുള്ള പോരിക്കലും ശാന്തി ഉണ്ടാകത്തില്ല. താൽക്കാലികമായ ശാന്തിക്ക് അത് എങ്ങനെ ഉണ്ടാക്കാം? പ്രതികൂലതകളെ ഒഴിവാക്കുക, അനുകൂലമാനുള്ള പാൽപ്പായസം കുടിച്ചാലും ശാന്തിയാണ്. താത്കാലികമാണെന്നേ ഉള്ളൂ, ധ്യാനിക്കണമെന്നില്ല. പാട്ട് കേട്ടാൽ ശാന്തിയുണ്ട്, സിനിമ കണ്ടാൽ ശാന്തിയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതൊക്കെ ഈ പറയുന്ന സംഭവിക്കുന്നുണ്ടോ? രാഗദ്വേഷാദി ദോഷരഹിതനെന്നും ഭാഷകാലം പറയുന്ന സംഭവിക്കുന്നുണ്ടോ? ഇല്ല. താത്കാലികമായി മനസ്സ് പ്രവർത്തിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിഷ്ടമുള്ളതൊന്നി പ്രവർത്തിക്കുന്നു, അത് ശാന്തിയാണ്. ഇതൊന്നുമില്ല ശാന്തോപാസീത എന്ന് പറയുന്നു. ഇവിടുന്ന് രാഗദ്വേഷാദികൾ ഇല്ലാതിരിക്കുന്നു. രാഗദ്വേഷാദികൾ എങ്ങനെ ഇല്ലാതാകും? മനസ്സിന് തേച്ചിലിടാൻ പറ്റൂ. രാഗദ്വേഷാദികൾ വേണ്ട എന്ന് വിചാരിച്ചാൽ പറ്റൂ. രാഗദ്വേഷാദികൾ ഇല്ലാതാകുന്നത് അതിന്റെ കാരണത്തെ ഇല്ലാതാക്കിയാലേ പറ്റൂ. രാഗദ്വേഷാദികൾക്ക് കാരണമായിരിക്കുന്ന എന്താണ്? ഭേദബുദ്ധി. സ്പഷ്ടമാണ് ഞാൻ നീ എന്നുള്ള ഭേദം. ഭേദബുദ്ധി ഉണ്ടാകുന്നു. അനുകൂലമായതിനോട് രാഗം തോന്നുന്നു, പ്രതികൂലമായതിനോട് ദേഷ്യം തോന്നുന്നു. ഇത് രണ്ടും ഒരുപോലെ ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അനുകൂലമായതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു, അനുകൂലമായ മനസ്സിനെ അനുകൂലമാക്കിയെടുക്കുന്നു, അനുകൂലമായ വിഷയങ്ങളെ ചിന്തിക്കുന്നു അല്ലേ. പക്ഷെ അനുകൂലമുണ്ടെങ്കിൽ എന്തുവരും? പ്രതികൂലവും വരുവാടത്ത്. എന്തുകൊണ്ട്? മനസ്സ്, വിഷയം എല്ലാം ദ്വന്ദ്വാത്മകമാണ്. ഒന്നിനെ മാത്രം നിർത്താൻ ഒക്കത്തില്ല. ഒന്ന് നിന്ന് തത്കാലം അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് മാറുന്നു. കാരണം അനുകൂലത്തിലിരിക്കുമ്പോൾ പുറത്ത് പ്രതികൂലം കാത്തു നിൽക്കുകയാണ് കടന്നു വരാൻ. തൽക്കാലം ബലം പ്രയോഗിച്ചതിന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ശാന്തമായിരുന്നു. വീണ്ടും പ്രതികൂലം കടന്നു വന്നിട്ട് മനസ്സിനെ മലിനമാക്കും. വീണ്ടും മനസ്സിലാകദ്വേഷങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകും. കോപതാപങ്ങൾക്കെല്ലാം വശം വദനാകും. അതാണ് നമ്മൾ കാണും. ഉപാസകന്മാർക്ക് ശാന്തിയില്ല, അസ്വസ്ഥരാണ്. അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ധ്യാനിക്കുന്നു. ധ്യാനം കഴിഞ്ഞാൽ വീണ്ടും അസ്വസ്ഥതയിലേക്ക് തന്നെ പോകുന്നു. അതല്ലാതെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. എന്തുകൊണ്ട്? അവിടെ ധ്യാനവും ധ്യാനത്തിൽ നിന്നുള്ള മാറ്റവും എല്ലാം ഭേദബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ആ ഭേദബുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ അതിന് ആധാരമായിരിക്കുന്നത് രാഗദ്വേഷങ്ങളാണ്. അതേ, ഒരാൾ ധ്യാനിക്കുന്നു, പറയുന്നതാണ് എന്റെ മനസ്സ് സ്വസ്ഥമാകുന്നു, ശാന്തമാകുന്നു. ഇതൊരു വലിയ കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതും എന്താണ്? മമത, സ്വാർത്ഥത, എന്റെ മനസ്സ്, രാഗം തന്നെ അതിനെ പ്രേരിപ്പിക്കുന്നു. എന്റെ മനസ്സിന്റെ സ്വാസ്ഥ്യം, എത്രയോ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു, അതിനിടയ്ക്ക് എന്റെ മനസ്സൊന്ന് സ്വസ്ഥമാകുന്നു. ഇതിന് രാഗമാണ്. ഇത് എത്ര സമയം നിൽക്കും? ഇതിന്റെ ശക്തി, അതിന്റെ ഇച്ഛാശക്തി എളുപ്പം നശിച്ചു. ഇച്ഛാശക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു വൃത്തിയാണ്. അത് നില കുറച്ച് കഴിയുമ്പോൾ ധ്യാനം പോകും, അസ്വസ്ഥമാവും. എന്തുകൊണ്ട്? ഭേദബുദ്ധിയാണ് ഇതിനെല്ലാം കാരണം. രാഗദ്വേഷാദികളാണ് ഇതിനെല്ലാം കാരണം. രാഗദ്വേഷാദിരഹിതനാകണമെങ്കിൽ എന്ത് വേണം? അവിടെ തത്വബോധം വേണം. അതാണ് മുഖ്യം. അല്ലാതെ ധ്യാനിക്കാൻ കഴിയില്ല. കഴിയും. അല്ലാതെയും ധ്യാനിക്കാം. ധ്യാനത്തിൽ അനുഭവങ്ങളുണ്ടാകാം, പക്ഷെ ശാന്തനാകത്തില്ല, അശാന്തനായിരിക്കും. ധ്യാനിക്കുന്ന സമയത്ത് ശാന്തനായാലും അത് കഴിയുമ്പോൾ അശാന്തനാകും. തത്വബോധം കൊണ്ട് രാഗദ്വേഷാദി രോഗദോഷരഹിത, രാഗദ്വേഷാദി ദോഷങ്ങളില്ലാതെ, രോഗങ്ങളാണ്, ആ രോഗങ്ങളില്ലാതെ ശാന്തനായി. അപ്പൊ തത്വബോധം എന്നർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതിനാണ് ആദ്യം പറഞ്ഞെന്താണ്? സർവം ഖലിതം ബ്രഹ്മ. അദ്ദേഹം തത്വത്തെ ബോധിപ്പിച്ചു. ഇവിടെ ഭേദദൃഷ്ടി പാടില്ല. ഏകത്വബോധം, അഭേദജ്ഞാനം. പിന്നെ രാഗദ്വേഷങ്ങൾക്കല്ല, അതിന്റെ ആ തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്കനുസരിച്ച് രാഗദ്വേഷങ്ങൾ കുറഞ്ഞു വരും. തത്വജ്ഞാനം കൊണ്ട് മാത്രം രാഗദ്വേഷങ്ങൾ ഇല്ലാതാകും എന്ന് വെച്ചാൽ ഇല്ലാതാകത്തില്ല. കാരണം ആ തത്വജ്ഞാനം ദൃഢമല്ലെങ്കിൽ ആ തത്വജ്ഞാനവും എന്ത് ചെയ്യുന്നു? ഈ രാഗദ്വേഷങ്ങൾക്ക് കീഴ്പ്പെട്ടു. തത്വജ്ഞാനവും രാഗദ്വേഷങ്ങളും മറഞ്ഞു പോകും. അപ്പം അതും പ്രയോജനമില്ലാതായിരിക്കും. ആ തത്വജ്ഞാനം ദൃഢമാകും. അതിനുവേണ്ടി പറഞ്ഞു സർവം ഖലിതം ബ്രഹ്മ. ആ ദൃഢമായ തത്വജ്ഞാനം. അതിൽ രാഗദ്വേഷങ്ങളില്ലാതെയായി പറയുന്നു. രാഗദ്വേഷാദി രോഗരഹിത സംയത സൻ, സംയതനായി. മനസ്സിന്റെ സംയമം അതാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മനസ്സിനെ പിടിച്ചു കെട്ടുക, ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചു കെട്ടുക, അതൊന്നും സംയമനമല്ല. കാരണം പിടിച്ചു കെട്ടിയാൽ ഇത് പിടിപെടും. ഒരു സംശയം, ഹിമാലയത്തിൽ പോയിരുന്ന് ധ്യാനിച്ചാലും ശരി നിലനിൽക്കത്തില്ല. എന്തെങ്കിലും ശുദ്ധിവിശേഷങ്ങൾ അഭ്യാസം കൊണ്ട് മനസ്സിനുണ്ടായേക്കാം, പക്ഷേ ശാന്തി അത് വരത്തില്ല. അപ്പോൾ ശാന്തനാവുക, സംയമനം എന്ന് പറയുന്ന അതാണ്. രാഗോദ്വേഷങ്ങളില്ലാതെ മനസ്സ് ശാന്തമാവുക, അങ്ങനെ സംയതനായി സർവം ബ്രഹ്മ. ഇതെല്ലാം എന്താണോ ആ ബ്രഹ്മം തന്നെയാണ് സർവവും. നാമരൂപാത്മകമായിരിക്കുന്ന ഇതെല്ലാം ഞാൻ നീ എന്നുള്ള ഭേദത്തിന് അടിസ്ഥാനമില്ല. ആ ഭേദം കൊണ്ടുവരുന്ന രാഗദ്വേഷങ്ങൾക്ക് നിലനിൽപ്പില്ല. ആ തത്വബോധത്തിൽ ഉറച്ച് ഉപാസിക്കുക. ആ ബ്രഹ്മത്തെ എങ്ങനെ ഉപാസിക്കും? അതിന് പറയുന്നു, വക്ഷ്യമാണൈഹി ഗുണൈഹി. ഇനി പറയാൻ പോകുന്ന ഗുണങ്ങളോടുകൂടി അതിനെ ഉപാസിക്കുക. എങ്ങനെയുള്ളതാണ് ആ ബ്രഹ്മം? ആ രീതിയിൽ അതിനെ ഉപാസിക്കുക. ഇതാണ് ശരിയായിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത്, തത്വബോധത്തിൽ നിന്ന് വരുന്ന ധ്യാനം. അല്ലാതെ എന്തെങ്കിലും ഒരു അഭ്യാസം മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിനെ താത്കാലികം മാത്രം, അന്നും ഒരുവന് ശാന്തി കൊടുക്കത്തില്ല, അശാന്തി ഉണ്ടാക്കത്തേ ഉള്ളൂ. കഥമുപാസീത, എങ്ങനെ ഉപാസിക്കണം? വീണ്ടും എന്നുവെച്ചാൽ ഉപാസനയുടെ വിശേഷതകൾ കാണിക്കുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്രതും കുർവീത പറയുന്നു. പറഞ്ഞു ശാന്തോപാസീത തജ്ജലാനിധി ശാന്തോപാസീത എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് സർവവും. ഈ കാണുന്ന ഇതെല്ലാം ബ്രഹ്മം തന്നെ എന്നറിച്ച് സ്വയം ശാന്തനായി ആ ബ്രഹ്മത്തെ ധ്യാനിക്കുക. എങ്ങനെ? അധകലു കർത്തുമയഹ പുരുഷോ യഥാകൃതിരസ്മിൻ ലോകേ പുരുഷോ ഭവതി തഥാ ഇതഃ പ്രേത്യ ഭവതി സക്രതും ഗുർവീതാ.